നമ്മളുടെ ലോകത്ത് പലതരം ജീവജാലങ്ങളുണ്ടല്ലേ. കാട്ടിലൊക്കെ മൃഗങ്ങളുണ്ട്, ആകാശത്ത് പക്ഷികളുണ്ട്, നദിയിലും പുഴകളിലും സമുദ്രത്തിലുമൊക്കെ പലതരം ജീവജാലങ്ങളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള പണ്ടൊക്കെ ദിനോസസ് ഉണ്ടായിരുന്നു, അതിൻ്റെ പല വകഭേദങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് മനുഷ്യർ മാത്രം ഈ ലോകത്തെ ഇങ്ങനെ കൊണ്ടുപോയത്, അല്ലെങ്കിൽ ലോകത്ത് മൊത്തത്തിലൊരു വ്യത്യാസം സൃഷ്ടിക്കാൻ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് സാധിച്ചത്, മനുഷ്യർക്ക് മാത്രം സാധിച്ചത്? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ലയൺസ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, ഈ ലയണിനെയൊക്കെ ബേർഡ് സാഞ്ചുറി, പ്രൊട്ടക്ഷൻ സാഞ്ചുറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും കാട്ടിലിട്ടിട്ട് നാട് ഭരിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. അതെന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മാത്രം ഇത്രയും ഒരു വ്യത്യസ്തത ഉണ്ടാക്കാൻ പറ്റിയത്? എല്ലാവർക്കും 5WH മലയാളം പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ വാട്ട്, വെൻ, വെയർ, വൈ, ഹൂ ആൻഡ് ഹൗ എന്ന രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യരെ വ്യത്യസ്തമാക്കിയ ഈ കുറച്ച് കാര്യങ്ങളിൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ്. വിശ്വപ്രസിദ്ധനായ യുവൽ നോ ഹുറാറി എന്ന് പറയുന്ന ഓതറും ഹിസ്റ്റോറിയനുമൊക്കെ ആയ അദ്ദേഹത്തിൻ്റെ ഹോമോ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നിയ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും എന്നെ കുറേ നേരം ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കാര്യം. മനുഷ്യരെ വ്യത്യസ്തനാകാൻ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണിത്. പക്ഷേ അത് കുറേ നേരം എന്നെ ചിന്തിപ്പിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഞാൻ കുറേ നേരം ചിന്തിക്കേണ്ടി വന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും ചിന്തിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തോന്നിയ ആ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇമാജിൻഡ് ഓർഡർ, ഹ്യൂമൻസിന് മാത്രം ഡിഫറെൻ്റ് ആയിട്ട്, മറ്റ് പല ജീവജാലങ്ങളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യം ഇമാജിൻ ചെയ്യാനുള്ള കഴിവ്, ഇമാജിൻ ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ളൊരു കഴിവ്, അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യത്തിൽ വിശ്വസിക്കാനുള്ളൊരു കഴിവ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്തിരി ഡൗട്ട്ഫുൾ ആവുമല്ലേ. ഞാൻ കുറച്ചുകൂടെ കാര്യം പറഞ്ഞുതരാം. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്പീച്ചസിലൊക്കെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായി അദ്ദേഹം പറയുന്നൊരു കാര്യം, നിങ്ങളൊരു മങ്കിയുടെ അടുത്ത് പോവുകയാണെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ഒരു ചിമ്പാൻസി, നിങ്ങളൊരു ചിമ്പാൻസിയുടെ അടുത്ത് പോയി. അവിടെ ചെന്നിട്ട് ചിമ്പാൻസി ഒരു കൊല പഴമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഒരു പഴവും കൂടെ ആ ചിമ്പാൻസിയുടെ കയ്യിലുണ്ട്. നിങ്ങൾ വിശന്ന് വലഞ്ഞ് അവിടെ ചെല്ലുകയാണ്. നിങ്ങൾ ആ ചിമ്പാൻസിയുടെ അടുത്ത് പറയുകയാണ്, ഞാൻ വിശന്ന് വലഞ്ഞ് വരികയാണ്, എനിക്കൊരു പഴം തരൂ, നിനക്ക് പുണ്യം കിട്ടും, നീ മരിക്കുമ്പോൾ നീ സ്വർഗത്തിലെത്തും, ദൈവം അവിടെ വെച്ച് നിനക്ക് വാരിക്കൂരി പഴങ്ങൾ നൽകും എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ചിമ്പാൻസിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങൾക്ക് ആ ചിമ്പാൻസിയെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത്, അല്ലെങ്കിൽ നീ മരിക്കുമ്പോൾ ഇവിടെ എത്തും എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആ പഴം നിങ്ങൾക്ക് കിട്ടുമോ, അങ്ങനെ സാധിക്കുമോ, നിങ്ങൾക്ക് അങ്ങനെ ചിമ്പാൻസിയെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ചിമ്പാൻസി ആ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഹെൽ, ഹെവൻ പോലുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെയൊന്നും ചിന്തിപ്പിക്കാൻ നമുക്കൊരു ചിമ്പാൻസി കൊണ്ട് കഴിയില്ല. കാരണം അതില്ലാത്തൊരു കാര്യത്തിൽ അത് വിശ്വസിക്കില്ല, അങ്ങനെ ഒരു ഇമാജിനേഷൻ പവർ അതിനില്ല, അതുകൊണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യില്ല, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അത് എത്തില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഹെവനും ഹെല്ലൊക്കെ ഇമാജിൻ ചെയ്യുന്ന, അതൊക്കെ അതിൽ നമ്മളുമായിട്ടൊക്കെ പലർക്കും ഹെവനും ഹെല്ലും വിശ്വസിക്കാത്തവരുണ്ടാവും, അങ്ങനെ പലതരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിൽ വരാം. പക്ഷേ നമ്മളെല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അതും ഒരു ഇമാജിൻഡ് ഓർഡർ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണത്? അതെ, കറൻസിയാണ്. നമ്മൾക്കെല്ലാം ഉള്ള, നമ്മളുടെ എല്ലാം വീടുകളിലുള്ള പണം എന്തുകൊണ്ടാണ് കറൻസി ഒരു ഇമാജിൻഡ് ഓർഡറാണ് അദ്ദേഹം പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. അദ്ദേഹം പറയുന്നത് കറൻസി എല്ലാവരുടെയും മനസ്സിലൊരു ഇമാജിൻഡ് ഓർഡറാണ്. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിലൊരു 5000 രൂപ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കും. നിങ്ങളൊരു കാട്ടിലകപ്പെട്ടു പോയി. ആ കാടിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് വെളിയിലേക്ക് വരാൻ കഴിയുകയില്ല. നിങ്ങളുടെ ജീവിതകാലം നിങ്ങൾ മരണം വരെ ആ കാട്ടിലാണ് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഈ കാട്ടിൽ കുറേ മനുഷ്യരുണ്ട്, പക്ഷേ ഈ മനുഷ്യരൊന്നും ഇതിൽ വിശ്വസിക്കുന്നവരല്ല, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ജീവിച്ചു വരുന്ന, കാട്ടിൽ ജീവിച്ചു വരുന്ന ആളുകളാണ്. അവരെന്തായാലും അവർക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ നാട്ടിലെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ കറൻസിയിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ 5000 രൂപ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വെറും ഒരു പീസ് ഓഫ് പേപ്പറായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുകയുള്ളൂ. അതിന് കാരണം അവരിതിൽ വിശ്വസിക്കുന്നില്ല. അവർ ഈ ഇമാജിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പൈസ ഈ കറൻസി എന്നൊരു കാര്യത്തിലേക്ക് അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ അത് യൂസ്ലെസ് ആകുന്നത്. പക്ഷേ ഇതേ സമയം നിങ്ങളൊരു നാട്ടിലേക്ക് എത്തുകയാണെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ഈ 5000 രൂപ കൊണ്ട് പല കാര്യങ്ങളും നടക്കും. കാരണം ഇവിടെ എല്ലാവരും അതിൽ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു 10 രൂപ നോട്ട് എൻ്റെ കയ്യിലേക്ക് തന്നാൽ 10 എന്ന് എഴുതിയ ആ നോട്ടിന് 10 രൂപ മൂല്യമുണ്ടെന്നും അല്ലെങ്കിൽ 10 രൂപയ്ക്ക് വിലയുള്ളൊരു സാധനം എനിക്ക് അതുകൊണ്ട് വാങ്ങാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ 10 രൂപ എനിക്ക് ആ വാല്യൂവിൽ തരാൻ കഴിയും. ഒരു 100 രൂപ നോട്ട് നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നു, ഇതുകൊണ്ട് എനിക്ക് ഉപയോഗമുണ്ടാകും, ഇതുകൊണ്ട് എനിക്ക് പൈസ വേറൊരാൾ കൊടുത്ത് എനിക്കൊരു സർവീസോ അല്ലെങ്കിൽ എനിക്ക് ഉപയോഗമുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്കത് എൻ്റെ കയ്യിലേക്ക് തരാൻ കഴിയും. അതുപോലെ 1000 രൂപയായാലും എത്ര രൂപയായാലും അതിന് കാരണം ഈ വിശ്വാസമാണ്. നിങ്ങൾ ഒരു 1000 രൂപ ഒരു കടക്കാരന് കൊടുത്താൽ അദ്ദേഹം അത് വാങ്ങിയിട്ട് അദ്ദേഹം നിങ്ങൾക്കൊരു 10 കിലോ മാങ്ങ തന്നു എന്ന് വിചാരിക്കാം. ഈ 1000 രൂപ ആ കടക്കാരൻ വേറൊരു മില്ലിൽ കൊണ്ട് കൊടുത്തുപോയി മില്ലിൽ അരി പൊടിപ്പിക്കാം, അല്ലെങ്കിൽ ആ സർവീസ് അദ്ദേഹത്തിന് എടുക്കാം. കാരണം അദ്ദേഹം ആദ്യമേ അദ്ദേഹത്തിന് അറിയാം ഈ 1000 രൂപയ്ക്കൊരു മൂല്യമുണ്ട് എന്ന്. ഈ ഞാനും നിങ്ങൾ കൊടുത്ത കടക്കാരനും ഈ മില്ലുടമയും ഒക്കെ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ 1000 രൂപയ്ക്ക് വില ഉണ്ടാകുന്നത്. അല്ലാതെ ഈ 1000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അതൊരു വെറും ഒരു പീസ് ഓഫ് പേപ്പറായിട്ട് മാത്രം അവിടെ നിലനിൽക്കും. അതാണ് ഈ ഇമാജിൻഡ് ഓർഡറിൻ്റെ ഒരു ഡിഫറൻസ്. ഇത് എല്ലാവരും ഇമാജിൻ ചെയ്യുന്നു ഇതിന് ഇത്ര ഒരു മൂല്യമുണ്ട് എന്ന്. എല്ലാവരും ഇമാജിൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനൊരു മൂല്യമുണ്ടാകുന്നത്. ആരും ഇമാജിൻ ചെയ്യുന്നില്ലെങ്കിൽ ഇതിനൊരു മൂല്യം ഉണ്ടാവില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ആ കാടിനെ പോലെയാണ്, നിങ്ങൾ ആ കാട്ടിലകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ആരും ഇതിൽ വിശ്വസിക്കുന്നില്ല, ഈ പേപ്പറിന് ഇത്ര മൂല്യമുണ്ട് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഗോൾഡ് നിങ്ങൾ വിശ്വസിക്കുന്നു, നമ്മളതിനെ വിശ്വസിക്കുന്നു, ഇന്ന് ഇത്ര വിലയുണ്ട്, അല്ലെങ്കിൽ പത്രത്തിൽ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു ഇന്നിതിന് ഇത്ര വിലയുണ്ട് എന്ന്. എല്ലാവരും വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കത് സെല് ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ആ മൂല്യത്തിൽ നിങ്ങൾക്കത് വാങ്ങാനോ വിൽക്കാനോ ഒന്നും കഴിയില്ല. ഇതൊക്കെ ഒരു ഇമാജിൻഡ് ആയിട്ട് ഉള്ളൊരു ഓർഡറാണ്. അതുപോലെ ഇപ്പോൾ ഇത്തിരി കൂടി കൺവിൻസിങ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോഴൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ ഇപ്പോഴത്തെ സിനാറിയോയിൽ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ട് എന്ന് വിശ്വസിക്കാം. അതിൽ നിങ്ങൾക്കൊരു 10000 രൂപയുണ്ട്. പക്ഷേ നിങ്ങൾ ഗൂഗിൾ പേ ഒന്നും അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ഒരു ചെറിയ ഗ്രാമത്തിൽ ചെന്നൊന്ന് വിചാരിക്കാം, അവിടെയുള്ള ആളുകൾക്കൊന്നും ഗൂഗിൾ പേ ഇല്ല, ഫോണില്ല, പക്ഷേ പൈസയുണ്ട്. ഒരു നിങ്ങൾ 100 രൂപ എടുത്താൽ 100 രൂപയ്ക്ക് സാധനങ്ങൾ കിട്ടും, 100 രൂപയ്ക്ക് അല്ലെങ്കിൽ എന്തും കിട്ടും, പക്ഷേ ഗൂഗിൾ പേ ഇല്ല. അവിടെ നിങ്ങൾക്ക് 10000 രൂപ ആ ഗൂഗിൾ പേയിലുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. അവരതിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവർക്കതിൽ മൂല്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് കാരണം അവരതിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ പക്ഷേ എല്ലാവരും ഒരു കാര്യത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ അതിന് മൂല്യമുണ്ടാകൂ, ഇങ്ങനെയുള്ള ഇമാജിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് മറ്റൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് സ്റ്റോക്സ്. നമുക്കറിയാം സ്റ്റോക്ക് വിൽക്കപ്പെടുന്നതും വാങ്ങുന്നതും ഒക്കെ കുറേ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഈ സ്റ്റോക്ക് ഡെവലപ്പ് ആകുമെന്ന് വിചാരിച്ച് വാങ്ങിത്തുടങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അതിന് മൂല്യം കൂടിക്കൂടി വരുന്നത്. കാരണം അവർ ഇമാജിൻ ചെയ്യുകയാണ് ഇതിന് ഇത്രത്തോളം മൂല്യമുണ്ടാകാം എന്ന് വിചാരിച്ച് അവർ വാങ്ങിത്തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, അതിന് മൂല്യം കൂടും. അതുപോലെയാണ് വിൽക്കുമ്പോഴും അവരൊന്നും ഇതിൽ വിശ്വസിക്കുന്നില്ല, അവർ ആ സ്റ്റോക്ക് വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം വരികയാണെങ്കിൽ അതിന് മൂല്യം പെട്ടെന്ന് കുറയും. കാരണം ആരും അത് വാങ്ങില്ല, കാരണം അതിൽ മൂല്യമില്ല എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നതെങ്കിൽ അതിൽ ആരും വാങ്ങില്ല, അപ്പോൾ മൂല്യം പെട്ടെന്ന് കുറയും. ഈ മൂല്യം അല്ലെങ്കിൽ ഈ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്റ്റോക്സൊക്കെ ഇങ്ങനെ ഡിഫറൻറ്റായിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം നമ്മളൊരു ഇമാജിൻ ചെയ്യുന്നതാണ്, ഇങ്ങനെയൊക്കെ നടക്കാം, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ ഇമാജിൻ ചെയ്യുന്നു ഇതിനൊക്കെ ഇത്രത്തോളം മൂല്യമുണ്ട്, ഇത്ര വാല്യൂ ഉണ്ട് എന്നൊക്കെ ഇമാജിൻ ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എങ്കിൽ മാത്രമേ ഒരു ഹ്യൂമൻ ആസ് എ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ പലതരം ഇമാജിൻഡ് ഓർഡേഴ്സിൻ്റെ ഒരു കൾമിനേഷൻ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ഒരു കൂടിച്ചേരലാണ് ഹ്യൂമൻസ് ഇന്ന് ജീവിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലൊരു കാര്യമാണ് കോപ്പറേഷൻ. ഇപ്പോൾ ഒരു മങ്കിയെ നിങ്ങൾക്ക് ഒരിക്കലും കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതും അദ്ദേഹം പറയുന്ന എക്സാമ്പിളിലുണ്ട്. ഇപ്പോൾ ഒരു 10 മങ്കീസും 10 ഹ്യൂമൻസും കൂടെ യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മങ്കീസ് ജയിച്ചെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ചിമ്പാൻസീസ് ജയിച്ചെന്ന് വിചാരിക്കും. ഒരു 100 പേരാണെങ്കിലോ ഒരു 10000 ആണെങ്കിലോ ഇപ്പോൾ നമ്മളുള്ള പോലെ 100,000 മനുഷ്യരെ ചേർന്ന ഒരു ആർമി നമുക്കുണ്ട്. ഈ ആർമിയിൽ 100,000 ചിമ്പാൻസീസിനെ ചേർത്തൊരു ആർമി നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ചിമ്പാൻസീസ് അങ്ങനെ കോപ്പറേറ്റ് ചെയ്യില്ല. ഈ 100,000 ചിമ്പാൻസീസിന് ഒരിക്കലും കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവരങ്ങനെ വർക്ക് ചെയ്യില്ല. പക്ഷേ ഹ്യൂമൻസിന് അത് കഴിയും, ആ കോപ്പറേറ്റീവ് എബിലിറ്റി ഹ്യൂമൻസിനുണ്ട്. അതുകൊണ്ടാണ് ഹ്യൂമൻസ് ഇന്ന് അച്ചീവ് ചെയ്ത പല കാര്യങ്ങളും ഉള്ളത്. ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ കോപ്പറേഷൻ പറഞ്ഞു, ഇമാജിൻ ഓർഡർ പറഞ്ഞു. ഇമാജിൻ ഓർഡർ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നേഷൻസും ഒക്കെ ഒരു ഇമാജിൻഡ് ഓർഡറാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നേഷനൊക്കെ ഒരു ഇമാജിൻഡ് ഓർഡറാണ് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ആണ്, ഞാനിപ്പോൾ പറഞ്ഞുതരാം, അതും ഒരു എക്സാമ്പിൾ രൂപത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് വിചാരിക്കും. ഞാനൊരു അശരീരാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, പോയൊരു കടലിൽ തൊട്ടിട്ട് വരൂ, നിങ്ങൾക്ക് പോയി തൊട്ടിട്ട് വരാം. പോയൊരു നദിയിൽ തൊട്ടിട്ട് വരും, നിങ്ങൾക്ക് തൊട്ടിട്ട് വരാം. ഒരു മലയിൽ തൊട്ടിട്ട് വരും, നിങ്ങൾ തൊട്ടിട്ട് വരും. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, പോയി ബൊലീവിയയിൽ തൊട്ടിട്ട് വരൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ബൊലീവിയ എന്ന് വിശ്വസിക്കുന്ന ഒരു ലാൻഡ് മാസിൽ പോയി തൊട്ടിട്ട് വരാൻ നിങ്ങൾക്ക് കഴിയും. കാരണം എന്തുകൊണ്ടാണ്? അത് നമ്മൾ ബൊലീവിയ എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ്. അതാണ് ബൊലീവിയ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് അമേരിക്ക, ഇതാണ് ഇന്ത്യ, മറ്റതാണ് പാകിസ്ഥാൻ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതാണ്. പക്ഷേ അതെന്താണ്? അത് ശരിക്കെല്ലാം ബേസിക്കലി ലാൻഡ് മാത്രമാണ്. ഇങ്ങനെ നമ്മൾ ബോർഡർ കെട്ടി, നമ്മൾ വിശ്വസിക്കുന്നു ഇതാണ് ഇന്ത്യയുടെ ബോർഡർ, അതാണ് ബൊലീവിയയുടെ ഓർഡർ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഈ ഒരു വിശ്വാസമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഡെവലപ്മെൻറ്റ്സൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഒരു മെയിൻ റീസണും കൂടെ. ഇപ്പം ഞാൻ എനിക്കറിയാം, ഇപ്പം ഞാൻ ബൊലീവിയ പോകുന്നതെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബൊലീവിയ എവിടെയാണ് എന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാൻ എവിടെ പോയി എന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. ഒരു ചിമ്പാൻസിക്ക് പറയാൻ പറ്റുമോ ഞാൻ നാളെ ബൊലീവിയ പോവാണ്? അതുവഴി അമേരിക്കയിൽ പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പാകിസ്ഥാനിൽ പോകുമെന്നൊക്കെ അമേരിക്ക ഒരു ചിമ്പാൻസിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അതിൻ്റെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്ത് അത്രയും എത്തത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ പക്ഷേ നമ്മൾ ഹ്യൂമൻസിന് ഇങ്ങനെയൊക്കെ ഇത്രയും പ്രോസ്പെറസ് ആയിട്ട് ഇത്രയും കഴിവുകളൊക്കെ ഉണ്ടായിട്ട് നമ്മളിതിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മളെ ഇത് പുൾ ബാക്കും കൂടെ ചെയ്യാറുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ ഫ്യൂച്ചർ ആലോചിച്ച് നമ്മൾ ഒരുപാട് വെറി ചെയ്യാറുണ്ട്. അതും ഒരു ഇമാജിനേഷനാണ്. ഫ്യൂച്ചർ നടന്നിട്ടില്ല, നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ് നമ്മളുടെ ഫ്യൂച്ചർ. ഇപ്പം നിങ്ങളൊരു കടലിൻ്റെ തീരത്ത് ഒരു ബീച്ചിലിരുന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നു നിങ്ങളുടെ ഫ്യൂച്ചർ. ഇപ്പോൾ നാളെ ഇപ്പം അങ്ങനെ സംഭവിക്കാം, മറ്റന്നാൾ അങ്ങനെ സംഭവിച്ചാൽ അതൊരു പ്രശ്നമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നു. പക്ഷേ ആ കടലിൽ നിങ്ങളിരിക്കുന്നിടത്ത് നല്ല കാറ്റുണ്ടാകാം, നല്ല കടലിൻ്റെ സീനറി ഉണ്ടാകാം, നല്ല മരങ്ങളുണ്ടാകാം, തണലുണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇതൊന്നും നമ്മൾ എൻജോയ് ചെയ്യാതെ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നു, ആ ഒരു ഇമാജിനേഷനിലേക്ക് നമ്മൾ പോകുന്നു. അതൊരു നെഗറ്റീവ് പോയിൻ്റാണ്. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിന് ബോത്ത് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. നമ്മളുടെ ഒരു ഡെവലപ്മെൻറ്റിനും കാരണമായത് ഈ ഒരു ഇമാജിനേറ്റീവ് പവറാണ്. പക്ഷേ നമ്മളുടെ ഒരു ദിവസത്തിൽ നമ്മൾ കൂടുതലും ഈ ഇമാജിനേഷനിലേക്ക് വഴുതി വീടാതെ ചിലപ്പോഴൊക്കെ നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ വന്നിട്ട് കടലും പുഴയും നാടുമൊക്കെ ആസ്വദിക്കാനും, അല്ലെങ്കിൽ തൊട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാനും ഒക്കെ ചെയ്യണം. പക്ഷേ ഈ ഒരു ഇമാജിൻഡ് ഓർഡറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതെന്നെ ഒരുപാട് നേരം ചിന്തിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യുന്ന ഈ കറൻസി, ഞാൻ പറഞ്ഞ പോലെ കറൻസിയും നേഷൻസും ഒക്കെ ഒരു ഇമാജിൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണോ? ഒരു ഇമാജിനേഷൻ മാത്രമാണോ? ഒരു ഇമാജിനേഷനിൽ കൂടെ മാത്രമാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? ഒരു ഡ്യുവൽ റിയാലിറ്റി എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കും, അതായത് നദിയിലും പുഴയിലും മലയിലും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നത് കൂടെ തന്നെ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അമേരിക്കയും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നു. ഒരു ഡ്യുവൽ റിയാലിറ്റി എന്നാണ് അദ്ദേഹം അതിനെ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെയാണ് കാരണമെന്ന്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. അതിൻ്റെ മെയിൽ ഐ ഡി ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ഞങ്ങൾക്കറിയാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.